Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu al-atammani al-akmalani ala khatami rasulillahi ajma'in. Wa ala alihi wa ashabihi ghurril mayamin wa ala azwajihi ummahatil mu'minin wa ala tabi'in wa man tabi'ahum bi ihsanin ila yawmiddin. Ya ayyuhal ladhina amanu attaqunlaha haqqa tuqatih wa la tamutunna illa wa antum muslimun. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها wa kullu muhdatsatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. ബഹുമാന്യരെ, സത്യവിശ്വാസികളെ, മേലായ റബ്ബിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്നപോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഈ ഒരു സന്ധ്യ സമയം റബ്ബിൻ്റെ പ്രീതിക്കായി ഈയൊരു വേദിയിൽ നമ്മൾ സമ്മേളിച്ചു. അള്ളാഹു അവൻ്റെ മഹത്തായ ഫദലിനാൽ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലമ തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകൾ അള്ളാഹു പൊറുക്കുകയും വീഴ്ചകളെ നികത്തുകയും എല്ലാ നന്മകൾക്കും നമ്മളുടെ ആയുരാരോഗ്യം അള്ളാഹു ഏറ്റി നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അറിയുവാനും പഠിക്കുവാനും ഏറെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു യുഗത്തിലാണ് ഇന്ന് മുസ്ലിമീങ്ങളുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകലുകയും വിശുദ്ധ ഖുർആനെ കുറിച്ച് അവർ അജ്ഞരാവുകയും ചെയ്യുമ്പോൾ അപകടങ്ങൾ പലതാണ്. നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ അവർ വിശുദ്ധ ഖുർആൻ പഠിച്ചും പാരായണം ചെയ്തും പഠിപ്പിച്ചും ലോകത്ത് മാതൃകയായി ജീവിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ കോപ്പികളായി ലോകർക്കവർ മാതൃക പുരുഷരായിരുന്നു. പൂർവികർ ഇവിടെ ലോകത്തിന് മാതൃകയായ നാളുകളിൽ വിശുദ്ധ ഖുർആനിൻ്റെ കോപ്പികൾ അന്ന് എണ്ണം കൂടുതലുണ്ടായിരുന്നില്ല. ഇന്ന് അടിച്ചിറക്കപ്പെടുന്നാറ് വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ ലോകത്ത് അടിച്ചിറക്കപ്പെട്ടിരുന്നില്ല. രണ്ട് കൈ വിരലുകളിൽ എണ്ണാവുന്നത്ര മുസ്ഹഫിന്റെ കോപ്പികൾ ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ലോകം അത്ഭുതകരമാം വിധം വിശുദ്ധ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അന്ന് ലോകർ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കിയത്? സച്ചരിതരും മഹത്തുക്കളുമായ നമ്മുടെ നേതാക്കന്മാരുടെ മുൻഗാമികളുടെ ജീവിതത്തിലൂടെയാണ് അത് മനസ്സിലാക്കിയത്. കാരണം അവരുടെ ജീവിതം ഖുർആനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഖുർആനായിരുന്നു എന്നതുപോലെ തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ, സ്വഭാവത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രതികരിച്ചത് ചോദ്യകർത്താവിനോട്, നീ ഖുർആൻ വായിക്കാറില്ലേ? ഖുർആൻ അതായിരുന്നു തിരുനബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എന്നാണ് പ്രതികരിച്ചത്. നാല് ഖുലഫാക്കൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും, ഉമർ ബിൻ ഖത്താബും, ഉസ്മാൻ ബിൻ അഫ്ഫാനും, അലിയും റളിയല്ലാഹു അനിൽ ജമീ, അവരുടെ ചരിത്രം വായിക്കുമ്പോൾ ഒരു പ്രധാന സംഭവം, ഖുർആൻ പഠന വിധേയമാക്കി തങ്ങൾ പഠിച്ചത് ആശയം പരസ്പരം പങ്കിട്ട ഒരു ചരിത്രം. ഇത്തരുണത്തിൽ അതൊക്കെ ഏറെ ശ്രദ്ധേയമാണ്. ഖുർആൻ കേവല പാരായണമല്ല, പഠന വിധേയമാക്കി അവരോരോരുത്തരും പരസ്പരം ആശയങ്ങൾ കൈമാറി. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷാനിർഭരമായ ആയത്ത് ഏതാണെന്ന് തങ്ങളുടെ പഠനത്തിൽ വായനയിൽ ഓരോരുത്തർക്കും ബോധ്യപ്പെട്ടത് അവരറിയിക്കുകയാണ്. ആരാണിവർ? ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ, പിന്നീട് ഉമറുൽ ഫാറൂഖ്, പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, പിന്നീട് അലി ബിൻ അബി താലിബ്, അവരാണ് ഖുർആൻ ആദ്യാന്തം പഠന വിധേയമാക്കി ഏറ്റവും പ്രതീക്ഷ തനിക്കേകിയ ആയത്തേത് എന്നത് അവരനോട് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, എനിക്ക് ഏറ്റവും പ്രതീക്ഷ പകരുന്ന വചനമായി ബോധ്യപ്പെട്ടത് ഖുൽ കുല്ലു യഅമലു അലാ ശാകിലതി വറബ്ബുക അലമു ബിമൻ ഹുവ അഹദ സബീല എന്ന ആയത്താണ്. അതിൽ ഖുൽ കുല്ലു യഅമലു അലാ ശാകിലതി, പറയുക എല്ലാവരും തങ്ങളുടെ പ്രകൃതമനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതിന്റെ ആശയങ്ങളിൽ ഒരു ഭാഗം തെറ്റ് ചെയ്യുക എന്നുള്ള പ്രകൃതമാണ് മനുഷ്യർക്കെങ്കിൽ, തെറ്റ് പൊറുക്കുക എന്നുള്ള പ്രകൃതമാണ് അള്ളാഹുവിൻ്റേത്. തെറ്റ് വന്നു പോകുന്ന മനുഷ്യൻ തെറ്റിൽ മനസ്താപവും പശ്ചാത്താപബോധവും ഉള്ളവനാണ് എങ്കിൽ അത്തരം ആളുകൾക്ക് പൊറുക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് റബ്ബിന്റെ പാപമോചനവും റബ്ബേകുന്ന മാപ്പും ഇതാണ് ഈ ആയത്തിന്റെ ഉള്ളടക്കമെന്ന രീതിയിൽ അത് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല തെറ്റ് വന്ന് ഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് പൊറുത്ത് മാപ്പാക്കി തരുന്നവനാണെന്ന് അറിയിക്കുന്നതായി ഈ വചനം അവിധം അദ്ദേഹം മനസ്സിലാക്കിയത് ഉണർത്തുകയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത്, ഖുർആൻ ആദ്യാന്തം പഠന വിധേയമാക്കിയപ്പോൾ സൂറത്തു ഗാഫിറിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഹാമീം തൻസീലുൽ കിതാബി മിൻ അല്ലാഹിൽ അസീസിൽ ഹകീം ഗാഫിറിൽ ദംബി വ ഖാബിലി തൗബി ഷദീദിൽ ഇഖാബി ദി തൗൽ എന്ന ആ തുടക്കത്തിൽ വന്ന വചനം. അവിടെ അദ്ദേഹം ഗാഫിറിൽ ദംബി വ ഖാബിലി തൗബ് ഷദീദിൽ ഇഖാബ് അല്ലാഹുവിന്റെ വിശേഷണങ്ങളാണ് അല്ലാഹു ഇവിടെ എണ്ണുന്നത്. അസീസും ഹക്കീമായ അള്ളാഹുവിൽ നിന്ന് അവതീർണമാണ് ഖുർആൻ എന്ന് പറഞ്ഞ് അള്ളാഹു തന്നെ കുറിച്ച് പറയാണ്. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, ഖാബിലി തൗബ് വഖാബിലി തൗബ് തൗബ സ്വീകരിക്കുന്നവനാണ്, ഷദീദിൽ ഇഖാബ് അങ്ങനെയുള്ള അള്ളാഹു ശിക്ഷ കഠിനമാക്കുന്നവനുമാണ്. ഇവിടെ അള്ളാഹു തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ആദ്യം പറഞ്ഞത് പാപം പൊറുക്കുന്നവൻ, തൗബ സ്വീകരിക്കുന്നവൻ, പിന്നെയാണ് പറഞ്ഞത് കഠിനമായി ശിക്ഷിക്കുന്നവൻ എന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ പാപമോചനവും അള്ളാഹു അരുളുന്ന തൗബയും പിന്നെയാണ് ശിക്ഷയെക്കുറിച്ച് പേടി അതിനെക്കുറിച്ച് ഉണർത്തിയതും. ഇത് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കാവുന്ന, പ്രതീക്ഷ പ്രദാനം ചെയ്യുന്ന വചനമായി അദ്ദേഹം മനസ്സിലാക്കി എന്നാണ് അറിയിക്കുന്നത്. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തന്റെ പഠനത്തിൽ ആദ്യാന്തം വിശുദ്ധ ഖുർആനെ അദ്ദേഹം പഠന വിധേയമാക്കിയപ്പോൾ സൂറത്ത് ഹിജറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഈ വചനമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏറ്റവും സ്വാധീനിച്ച പ്രതീക്ഷയുടെ വചനം. എന്താ ഈ വചനം അർത്ഥമാക്കുന്നത്? അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബി ഇബാദി എന്റെ ദാസന്മാരോട് നിങ്ങൾ വിളിച്ചു പറയണം, അറിയിക്കണം. എന്താ അറിയിക്കണം? അന്നി അനൽ ഗഫൂറു റഹീം, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഗഫൂറാണ്, റഹീമാണ്, പാപങ്ങൾ ഏറെ പൊറുക്കുന്നവനും കരുണ നൽകുന്നവനുമാണ്. പിന്നെ അല്ലാഹു പറയുന്നത് വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, അല്ലാഹു പറയാണ് എന്റെ ശിക്ഷ അത് നോവേറ്റുന്ന, വേദനയേറ്റുന്ന ശിക്ഷയാണ് എന്നതും അറിയിക്കാൻ പറയണം. ഇവിടെ അള്ളാഹു തന്നെ കുറിച്ച് വിളംബരം ചെയ്യാനും അറിയിക്കാനും പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് അന്നി അനൽ ഗഫൂർ റഹീം, പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നൽകുന്നവനും എന്നത് അറിയിക്കാനാണ്. പിന്നെയാണ് പറയുന്നത് വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ നോവേറ്റുന്ന ശിക്ഷയാണ് എന്നറിയിക്കാൻ. അപ്പൊ ഈ വചനങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വാധീനിച്ചതും അതൊരു പ്രതീക്ഷയുടെ വചനമായി, കൂടുതൽ സ്വാധീനിക്കുന്ന വചനമായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനെ സ്വാധീനിച്ച വചനം പറഞ്ഞത് സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദ്ദുനൂബ ജമീഅ. ഈ വചനമാണ്. എന്താ വചനം അർത്ഥമാക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് തങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു പോയ ദാസന്മാരോട് അവരെ വിളിച്ചുകൊണ്ട് പറയാണ്, സ്വന്തത്തോട് അതിക്രമം ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കുക, ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു നൽകിയ നേർ പ്രകൃതി, ശുദ്ധ പ്രകൃതി അതിനെയാണ് അയാൾ ആക്രമിക്കുന്നത്, അതാണ് അയാൾ തന്നിൽ കേടാക്കുന്നത്. അതുകൊണ്ടാണ് തെറ്റ് ചെയ്തവരൊക്കെ സ്വന്തത്തോടക്രമം ചെയ്തു എന്ന് അള്ളാഹുവിനോട് എടുത്തു പറയുന്നത് തൗബ ചെയ്യുമ്പോൾ. കാരണം അള്ളാഹു മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ ഫിത്രയിലാണ് സൃഷ്ടിക്കുന്നത്, നേർ പ്രകൃതിയിലാണ് സൃഷ്ടിക്കുന്നത്. ആ നേർ പ്രകൃതിയാണ് തെറ്റ് ചെയ്യുന്നവൻ തെറ്റിലൂടെ തനിക്ക് മോശമാക്കുന്നത്, തന്നിൽ കളങ്കപ്പെടുത്തുന്നത്. അയാൾ അതിലൂടെ തന്നോട് തന്നെ അക്രമം ചെയ്യണം. അതുകൊണ്ടുമാണ് നമ്മൾ പശ്ചാത്താപത്തിന്റെ വചനങ്ങളെ മനസ്സിലാക്കുമ്പോൾ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വ അലൈഹി സ്വലാമയും ദുആ ചെയ്തപ്പോ എന്താ പറഞ്ഞത്? കാല, അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബന ബലംന അൻഫുസന, ഞങ്ങളുടെ റബ്ബെ, ഞങ്ങളോട് തന്നെ ഞങ്ങൾ അതിക്രമം ചെയ്തിരിക്കുന്നു. സ്വന്തത്തോട് അതിക്രമം ചെയ്തതാണ് അവർ റബ്ബിനോട് ഏറ്റുപറയുന്നത്. പ്രവാചകന്മാരുടെ ദുആകളിൽ കാണാം, റബ്ബി ഇന്നി ബലംതു നഫ്സി, റബ്ബെ ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. കാരണം അള്ളാഹു നേർ പ്രകൃതി നൽകി സൃഷ്ടിച്ച മനുഷ്യൻ തനിക്ക് പടച്ചതമ്പുരാൻ കനിഞ്ഞരുളിയ ആ നേർ പ്രകൃതിയാണ് തെറ്റുകളിലൂടെ കുറ്റങ്ങളിലൂടെ കളങ്കപ്പെടുത്തുന്നത്. അതിലൂടെ തന്നോട് തന്നെയാണ് ഒരുത്തൻ അക്രമം ചെയ്യുന്നത്. ഏതായാലും ഇവിടെ ഈ പ്രാർത്ഥനയിൽ കുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമങ്ങൾ പ്രവർത്തിച്ചു പോയ ദാസന്മാരെ വിളിച്ചുകൊണ്ട് അവരോട് പറയാണ്, ലാ തഖ്നുതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശപ്പെടരുത്. തെറ്റുകൾ ചെയ്താലും കുറ്റങ്ങൾ പ്രവർത്തിച്ചാലും അതൊക്കെയും മാപ്പാക്കുന്നവരും പൊറുക്കുന്നവനുമാണ് അള്ളാഹു. അള്ളാഹുവിന്റെ കാരുണ്യാതിരേകം എല്ലാത്തിനെയും മികച്ചതാണ്, എല്ലാത്തിനേക്കാളും വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ റബ്ബിൽ നിരാശപ്പെടരുതേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അടിയാറുകളോട് പറയാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുക്കും, അള്ളാഹു മാപ്പാക്കും. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ റഹ്മത്ത് എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന എല്ലാത്തിനും വിശാലമായ ഒന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അർശിന്മേൽ തന്റെ അടുക്കൽ എഴുതിയത് എന്താ? തന്റെ അടുക്കൽ എഴുതിയത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ന റഹ്മത്തി സബഖത് ഗദബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു, മികച്ചിരിക്കുന്നു. കോപത്തേക്കാൾ അള്ളാഹുവിന്റെ റഹ്മത്താണ് വിശാലമായത്, ബൃഹത്തായത്. അതുകൊണ്ടാണ് നമ്മൾ സഹയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ അക്രമിയും അഹങ്കാരിയും ഫിർഔനാണ്. ലഅനത്തുല്ലാഹി അലൈഹി ഫിർഔൻ. എങ്ങനെയുള്ള ഫിർഔൻ? ഈജിപ്തിൽ ഇസ്രായേലരിൽ പിറന്നു വീഴുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊല്ലാൻ കൽപ്പിക്കുകയും അങ്ങനെ ആണുങ്ങളെ കൊല്ല, പുരുഷൻ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കും, പക്ഷേ ജീവിക്കുന്ന സ്ത്രീകളെ മോശപ്പെടുത്തുക. അഹങ്കാരിയായ ഫിർഔൻ അവൻ ചെയ്ത ക്രൂരതകൾ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അവൻ എങ്ങനെയാണ് മാശിത്ത എന്ന് പറയുന്ന മഹദിയെയും ആ മാശിത്തയുടെ മക്കളെയും കൊന്നത്. ചെമ്പിന്റെ പാത്രത്തിൽ വെള്ളം നിറച്ച് അതിനടിയിൽ തീ കൊളുത്തി ആ തിളക്കുന്ന വെള്ളത്തിലേക്കാണ് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മാശിത്തയെയും അവരുടെ മക്കളെയും എറിഞ്ഞ് ഫിർഔൻ നശിപ്പിച്ചത്. ആസിയ ബിന്ദ് മുസാഹിം അലൈഹസലാമയെ, സ്വന്തം ജീവിത സഖിയെ മരുപ്പറമ്പിലേക്ക് വലിച്ചിട്ട് കൈക്കാലുകൾ ബന്ധിച്ച് തന്റെ കിങ്കരന്മാരെ കൊണ്ട് പീഡിപ്പിച്ച് നിഷ്ഠൂരമായി വധിച്ച ഫിർഔൻ, അവൻ അഹങ്കാരികളുടെ ഗഗനസീമയിൽ നിഗളിപ്പിന്റെ നിറവിൽ ജീവിച്ച ദുഷ്ടനാണ്. അങ്ങനെയുള്ള ഫിർഔൻ നമ്മൾ വായിക്കുന്നു ചെങ്കടലിന്റെ മാറിൽ ആ ഫിർഔൻ മുക്കിക്കൊല്ലപ്പെട്ട ചരിത്രം. ഫഅഗ്റഖ്നാഹും ഫില്യം, ആ ഫിർഔനെയും അവന്റെ കിങ്കരന്മാരെയും നാം സമുദ്രത്തിൽ മുക്കിക്കൊന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം. ആ ചരിത്രം വിശദീകരിക്കുന്ന ഹദീസുകളിൽ ഒന്നിൽ നമുക്ക് വായിക്കാം, ഫിർഔൻ വെള്ളത്തിൽ മുങ്ങി താഴുമ്പോൾ ആമൻതു ബിലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ഇസ്രായേലിയർ വിശ്വസിച്ച ഇലാഹിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വിളിക്കുന്നുണ്ട്. ഈ സമയം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സമുദ്രാഴിയിൽ നിന്ന് ചളിവാരി ഫിർഔന്റെ തൊള്ളയിൽ തള്ളുകയായിരുന്നു എന്നാണ്, ഫിർഔന്റെ വായിലേക്ക് നിറക്കുകയായിരുന്നു. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജിബ്രീൽ അങ്ങനെ ചെയ്യാൻ കാരണം മഖാഫത അൻ തുദരികഹു റഹ്മ, പടച്ചവന്റെ റഹ്മത്ത് ഫിർഔനെ ആ സമയത്ത് ആ വിളിയിൽ ലഭിച്ചേക്കുമോ എന്ന് പേടിച്ചിട്ട്. അത് കിട്ടരുത്, കാരണം അത് കിട്ടാൻ യോഗ്യനല്ല എന്ന നിലയ്ക്ക് ജിബ്രീലിന്റെ വർത്തനമാണത് എന്ന് നമ്മൾ വായിക്കണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ റഹ്മത്ത് എത്ര വിശാലമാണ്, അതെത്ര വലുതാണ്, അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിലെത്തിച്ചു എന്ന് മാത്രം. തെറ്റുകൾ ചെയ്ത് സ്വന്തത്തോട് അന്യായം ചെയ്ത ദാസന്മാരോട് അള്ളാഹു പറയാണ്, ലാ തഖ്നുതു മിർ റഹ്മത്തില്ല, നിങ്ങൾ റബ്ബിന്റെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശപ്പെടരുത്. എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനെ വിളിച്ചാൽ അവന് മുമ്പിൽ കണ്ണു നിറഞ്ഞ് മനം നൊന്ത് മനസ്സ് പിടച്ച് ശബ്ദമിടറി തേടിയാൽ അള്ളാഹു കേൾക്കും, അള്ളാഹു അരുളും, അള്ളാഹു പൊറുക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രമാത്രം മഹനീയമാണ് റബ്ബിന്റെ റഹ്മത്ത്. പക്ഷേ പലപ്പോഴും പല ആളുകൾക്കും ഈ റബ്ബിനെ മനസ്സിലാക്കുന്നതിൽ വീഴ്ചയും, റബ്ബിലേക്ക് നേരിട്ട് വിളിക്കാനും റബ്ബിനോട് നേരിട്ട് തേടാനും പലർക്കും തടസ്സം, ഇച്ഛാഭംഗമാണ്. നമ്മൾ പാപികളല്ലേ, നമ്മൾ ദോഷികളല്ലേ, നമ്മൾ തെറ്റുകളേറെ പ്രവർത്തിച്ചവരല്ലേ, നമ്മൾ എങ്ങനെ പടച്ചവനോട് നേരിട്ട് പറയും, നമ്മൾ എങ്ങനെ നേരിട്ട് അള്ളാഹുവിനെ വിളിക്കും എന്നൊക്കെ ഇച്ഛാഭംഗപ്പെട്ടാണ് പലരും നേർച്ചക്കാരിലൂടെ, ശുഹദാക്കളിലൂടെ, ഔലിയാക്കളിലൂടെ, ഇടയാളന്മാരിലൂടെയൊക്കെ അള്ളാഹുവിലേക്ക് വിളികൾ ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ അത് അള്ളാഹു ആര് എന്ന് യഥാവിധം മനസ്സിലാക്കുന്നതിലുള്ള വീഴ്ച തന്നെയാണ്. ഇതാണ് റബ്ബ്, അവന്റെ റഹ്മത്ത്. ഏതായാലും അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ പഠനത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയേറ്റുന്ന വചനമായി അദ്ദേഹം മനസ്സിലാക്കിയത്, ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ എന്നുള്ളത് അദ്ദേഹം പറയും. ഇതേപോലെ ചരിത്രങ്ങൾ പണ്ഡിതന്മാരുടെ പഠനത്തിൽ നമുക്ക് വായിക്കാനുണ്ട്. വിശുദ്ധ ഖുർആൻ ആദ്യാന്തം പഠന വിധേയമാക്കി അതിൽ ഓരോ വിഷയങ്ങൾ അവർ മനസ്സിലാക്കിയതെടുത്ത് ഉദ്ധരിക്കാം. ഇപ്പൊ ഈ സംഭവം ഉദ്ധരിച്ച പണ്ഡിതൻ അദ്ദേഹം പറയാണ്, ഞാനും വിശുദ്ധ ഖുർആൻ ആദ്യാന്തം പഠന വിധേയമാക്കിയിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇമാം ഖുർത്തുബി എന്ന് തോന്നുന്നു. അദ്ദേഹം പറയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയേകും വിധം ഞാൻ മനസ്സിലാക്കിയ ആയത്ത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും വിശ്വസിച്ചതിൽ ശിർക്ക് കലരാതിരിക്കുകയും ചെയ്തവർ അവർക്കാകുന്നു നിർഭയത്വമുള്ളത്, അവരാകുന്നു സന്മാർഗികൾ. വിശ്വാസം ഉൾക്കൊണ്ട് ആ വിശ്വാസത്തിൽ ബുൽമ കലരാതെ, ബുൽമ എന്ന് പറഞ്ഞാൽ ശിർക്ക്, ശിർക്ക് വന്നു പോകാതെ വിശ്വാസം യഥാവിധം സൂക്ഷിച്ചവർ ആരോ അവർക്കാകുന്നു നിർഭയത്വം. ദുനിയാവിൽ നിർഭയത്വം, ഇവിടെ നിന്ന് കണ്ണു ചിമ്മി പരലോകത്തേക്ക് കാലെടുത്തു വെച്ച് ഖബർ ജീവിതം, അതിൽ നിർഭയത്വം. അവിടെ നിന്ന് പരലോകത്തേക്ക് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേറ്റ് പരലോകോടതിയിലെത്തിയിട്ടുണ്ട് എങ്കിൽ അവിടെയും നിർഭയത്വം. അതാർക്കാ? കളങ്കമില്ലാത്ത, കാപട്യമില്ലാത്ത യഥാർത്ഥ വിശ്വാസത്തിന്റെ ആളുകൾക്കാണ്, അവരാകുന്നു സന്മാർഗികൾ. ഈ വചനം അദ്ദേഹത്തിന് ഏറ്റവും പ്രതീക്ഷയേകുന്ന വചനമായിട്ട് മനസ്സിലാകുകയാണ്. ഈ ഒരു സംഭവം, ചരിത്രം ഇവിടെ കേൾപ്പിച്ചതിന്റെ ഉദ്ദേശം സഹോദരന്മാരെ, നമ്മുടെ മുൻഗാമികൾ സച്ചരിതർ വിശുദ്ധ ഖുർആനെ എത്ര പ്രാധാന്യപൂർവം, ശ്രദ്ധാപൂർവം, ഗൗരവത്തിൽ കണക്കിലെടുത്ത് പഠന വിധേയമാക്കി എന്ന് മനസ്സിലാക്കാനാണ്. ആരാണിവർ? ഇവരാണ് മഹത്തുക്കൾ. സ്വർഗത്തിന് എട്ട് കവാടങ്ങൾ, ആ എട്ട് കവാടങ്ങളിലേക്കും സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷ വെച്ച വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ദീനിനും ഏറ്റവും അനുഗ്രഹീതമായി വർത്തിച്ച വ്യക്തി അത് അബൂബക്കറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന അമന്നന്നാസ് അലയ്യ ബിനഫ്സിഹി വമാലിഹി അബൂബക്കർ. സ്വന്തം കൊണ്ടും ശരീരം കൊണ്ടും എനിക്ക് ഏറ്റവും അനുഗ്രഹീതമായി വർത്തിച്ചത് അബൂബക്കറാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന, വിളിക്കപ്പെടുന്ന, എട്ട് കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് സ്വാഗതം അരുളപ്പെടുന്ന വ്യക്തി താങ്കളാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിധം മഹാനാകാൻ അദ്ദേഹത്തിന്റെ ചെയ്തികൾ അതിലൊന്നാണ് വിശുദ്ധ ഖുർആൻ അദ്ദേഹം കൽപ്പിച്ചതായി പ്രാധാന്യം. അത് പഠിച്ചു മനസ്സിലാക്കി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുവാൻ ആ നാളുകളിൽ തീർത്തും രോഗഗ്രസ്തനായി ശയ്യാവലംബിയായി പള്ളി മെഹ്റാബിലേക്ക് എത്താൻ പോലും കഴിയാത്ത വിധം അവശനായ സാഹചര്യത്തിൽ തന്റെ ഹുജറയിൽ നിന്ന് റൂവീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നുണ്ട്, മുറു അബൂബക്കറിൻ അൻ യുസല്ലിയ ബിന്നാസ്, അബൂബക്കറിനോട് കൽപ്പിക്കൂ അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നമസ്കരിക്കട്ടെ. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കാൻ കൂട്ടാക്കണില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യം ആവർത്തിച്ചുന്നയിക്കണം ഈ ആവശ്യം. അപ്പോഴും ആയിഷ റളിയല്ലാഹു തആല അൻഹ കൂട്ടാക്കണില്ല. അവരുടെ ന്യായം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആൻ ഓതിയാൽ കരയും, നമസ്കാരത്തിൽ ഖുർആൻ ഓതണം അപ്പോൾ കരച്ചിൽ കൂടും. അപ്പൊ ജനങ്ങൾക്ക് അവരുടെ നമസ്കാരം അത് നിർവഹിക്കാൻ പ്രയാസമുണ്ടാകും. അതാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ന്യായം. അത് അവർ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നുണ്ട്. അങ്ങനെ ആയിഷയും ഹഫ്സയും ഒന്നിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നിർത്തണ്ട എന്ന്, ഇമാമായിട്ട് നിർത്തണ്ട. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മുറു അബൂബക്കറിൻ അൻ യുസല്ലിയ ബിന്നാസ് യഖബല്ലാഹു വറസൂലുഹു ഇല്ലാ അബൂബക്കർ. അബൂബക്കറിനോട് തന്നെ കൽപ്പിക്കൂ, അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും അബൂബക്കറിനെ അല്ലാതെ മറ്റൊരാളെ ഇമാമായിട്ട് നിശ്ചയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് പറയാണ് ഹഫ്സയോടും ആയിഷയോടും, യൂസുഫ് നബിയെ ചതിയിൽ വീഴ്ത്തിയ സ്ത്രീകളിൽപ്പെട്ടവരാണ് നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഈ ആഹ്വാനം അവർ ന്യായമായ കാരണമാണ് അവർ പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു തങ്ങളോട് പ്രതികരിച്ചപ്പോ അങ്ങനെ നബി സല്ലല്ലാഹു തങ്ങൾ ആയിഷയെയും ഹഫ്സയെയും തിരുത്തുന്നുണ്ട്. അവസാനം അവർ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ തന്നെ നിശ്ചയിക്കാൻ കൽപ്പിക്കണം, നബി സല്ലല്ലാഹു തങ്ങളുടെ കൽപ്പന അറിയിക്കണം. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഈ ചരിത്രം ഞാൻ കേൾപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വിടക്കും, കണ്ണ് നനയും, ശബ്ദമിടറും. എന്തുകൊണ്ട്? ഓതുന്നത് എന്ത്, പാരായണം ചെയ്യുന്നത് എന്ത് എന്നത് അദ്ദേഹത്തിന് അറിയാൻ കഴിയും എന്നതിനാലാണ്. വിശുദ്ധ ഖുർആൻ അദ്ദേഹം പഠിച്ചതിന്റെ ഒരു ഉദാഹരണം നമ്മൾ കേട്ടു. അദ്ദേഹം ആ പഠിച്ചതനുസരിച്ച് ജീവിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഭാഗം നിങ്ങളെ കേൾപ്പിച്ചത്. അമീറുൽ മുഅ്മിനീൻ ഉമറും ഇപ്രകാരമായിരുന്നു. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സമയം കണ്ടു, പഠിച്ചു. അദ്ദേഹം എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയത് എന്ന് നമ്മൾ അറിഞ്ഞു. എന്താ ഉമറിനെ കുറിച്ച് ചരിത്ര സാക്ഷ്യം? ആരാ ഉമർ? കാന വഖാഫൻ ഇൻദ കിതാബില്ലാ, അള്ളാഹുവിന്റെ കിതാബ് ഓതിയാൽ ഉമർ അവിടെ നിൽക്കുമായിരുന്നു എന്നാണ്, അനങ്ങാൻ നിൽക്കും. അവിധം വിശുദ്ധ ഖുർആൻ സ്വാധീനിച്ച മഹാനാണ് ഉമർ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കാണിക്കപ്പെട്ടപ്പോൾ ആ സ്വർഗത്തിൽ ഒരു സ്വർഗീയ കൊട്ടാരം, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഉമറിന്റെ കൊട്ടാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ആ സന്തോഷ വാർത്ത ഉമറിനെ കേൾപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഉമർ സ്വർഗം കിട്ടിയില്ലേ, ഇസ്ലാമിൽ മുമ്പരല്ലേ, ആ നിലയിലെ പോക്കായിരുന്നില്ല പ്രത്യുത. അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ മുഖവിലക്കെടുത്ത് ദീൻ പഠിക്കാൻ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവസരമുണ്ടാക്കി, പഠിച്ചു മനസ്സിലാക്കി, അതിൽ സ്വാധീനിക്കപ്പെട്ടതിന്റെ ഉദാഹരണം. ഖുർആൻ ഓതി ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ആളുകൾ പിടിച്ചു നിർത്തുമായിരുന്നു എന്നുള്ളതാണ്. എത്രയെത്ര ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചിലർ തെറ്റ് ചെയ്ത് ആ തെറ്റിൽ പിടികൂടപ്പെട്ടാൽ പോലും അവർ ആയത്തുകൾ ഓതി ഉമറിനെ പിടിച്ചു നിർത്തിയിരുന്നു തങ്ങളെ തൊട്ട് എന്നത് അറിയിക്കുന്ന ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. യാമൻ റാ ഉമറ തക്സൂഹു ബുർദതുഹു വസ്സൈത് ഉദുമുല്ലഹു വൽകൂഖ് മവാഹു يهتز كسرى على كرسيه فرقا من بأسه وملوك الروم تخشاه. امير المؤمنين ആയിരിക്ക ഉമർ എങ്ങനെ ജീവിച്ചു? തക്സൂഹു ബുർദതുഹു, ഉടവസ്ത്രം അദ്ദേഹത്തിന്റെ പുതപ്പായിരുന്നു. വസൈത് ഉദുമുല്ലഹു, കൂട്ടാൻ അദ്ദേഹത്തിന് സൈത്തായിരുന്നു. വൽകൂഖ് മവാഹു, ഉമറിൻ അന്ത്യവിശ്രമം, ഉമർ പാർത്തിരുന്നത് ഒരു കുടിലിലായിരുന്നു. എന്നാലും ഇതാണ് ഉമറിന്റെ ഭൗതികമായ കോപ്പുകളെങ്കിലും യഹ്തസു കിസ്റ അലാ കുർസിയിഹി ഫറഖ മിൻ ബഅസിഹി വമുലൂകു റൂമി തഖ്ഷാഹു. ഉമറിനോട് ഓർത്ത് പേർഷ്യയിൽ കിസ്റയും റോമയിലെ രാജാക്കന്മാരും പേടിച്ചു വിറച്ചിരുന്നു എന്ന് ചരിത്രം. ഈ രീതിയിലേക്ക് ഉമർ പരിണമിക്കപ്പെടാൻ ഉമറിനെ ആളാക്കിയത് അള്ളാഹുവിന്റെ കിതാബ് വിശുദ്ധ ഖുർആൻ അദ്ദേഹം പഠിച്ചു, അദ്ദേഹം ഗ്രഹിച്ചു, ജീവിതം അദ്ദേഹം നന്നാക്കി ആത്മീയമായി ധാർമ്മികമായി എന്നുള്ളത് തന്നെയാണ്. അമീർ മുമിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ദിന്നുറൈൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെ, എന്താ, മദീനയിൽ അദ്ദേഹം ഭീകരവാദികളുടെ, തീവ്രവാദികളുടെ ആക്രമണത്തിലാണ് വധിക്കപ്പെടുന്നത്. അദ്ദേഹം തന്റെ വീട്ടിൽ തീവ്രവാദികളാൽ ഉപരോധിക്കപ്പെടുകയും തീവ്രവാദികൾ അദ്ദേഹത്തെ അവരുടെ ആയുധങ്ങൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ നായില ബിന്ത് ഫറാസിഫ് എടുത്തുണ്ട്. അതേപോലെ ചില സഹാബികളുണ്ട്. എന്താ അവരൊക്കെ ഉദ്ധരിക്കുന്നത്? ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനിന്റെ രക്തസാക്ഷിത്വം. അദ്ദേഹത്തിന്റെ ആദ്യ തുള്ളി രക്തം അദ്ദേഹത്തിന് മേത്ത് വീണത് തന്നെ സൂറത്തുൽ ബഖറയിലെ ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന ആയത്തിന്മേലാണ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈമാൻ യഥാവിധം ഉള്ളിൽ കൊണ്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ കലാമിൽ ഒരിക്കലും മടുപ്പുണ്ടാവില്ല, ഒരിക്കലും മടുപ്പുണ്ടാവില്ല. ഖുർആൻ ഓതാൻ താല്പര്യം കൂടും, ഇച്ഛയും ഇഷ്ടവും കൂടും. പക്ഷേ പലപ്പോഴും മനുഷ്യ മനസ്സുകളിൽ ഈമാൻ കുറയുകയും അല്ലെങ്കിൽ ഈമാനിൽ കലർപ്പുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് വിശുദ്ധ ഖുർആനോട് മടുപ്പ്. അത് അദ്ദേഹത്തിന്റെ പ്രസംഗം വിശുദ്ധ ഖുർആനെ മുഖവിലക്കെടുത്ത് അതിനെ പഠിച്ചും പാരായണം ചെയ്തും ജീവിച്ച മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര തവണ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആളാണ് അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ദിന്നുറൈൻ റളിയല്ലാഹു തആല അൻഹു. മൈ യഷ്തരി ലി ബിറു റൂമ അഷ്തരി ലഹുൽ ജന്ന, റൂമാ കിണർ വാങ്ങുന്നവന് സ്വർഗം നൽകും, വാങ്ങി നൽകും എന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ ഉസ്മാൻ ബിറു റൂമ, റൂമാ കിണർ വാങ്ങി. അതേപോലെ തന്നെ ജയ്ഷുൽ ഉസ്ര, തബൂക്കിലേക്കുള്ള സൈന്യം ഒരുക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സൈന്യത്തെ ഉസ്മാൻ ഒരുക്കി. മസ്ജിദുൻ നബവി വിശാലമാക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത വന്നപ്പോൾ മസ്ജിദുൻ നബവി വിപുലീകരിച്ചത് ഉസ്മാൻ ദിന്നുറൈനിയാണ്. അവിടങ്ങളിലൊക്കെ സ്വർഗം കൊണ്ടുള്ള സുവിശേഷം പറഞ്ഞ അറിയിക്കപ്പെട്ട മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. എന്നിട്ടും അദ്ദേഹത്തിന്റെ മരണചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഓതിക്കൊണ്ടിരിക്കെ ഷഹീദായ മഹാനാണ് ഉസ്മാൻ. ഇതേപോലെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ചെറുപ്രായം മുതൽ വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്തും പഠനവിധേയമാക്കി വളർന്ന അലി റളിയല്ലാഹു തആല അൻഹു, റജുലു യുഹിബ്ബുല്ലാഹ വ റസൂലുഹു വ യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അള്ളാഹും അള്ളാഹും ഇഷ്ടപ്പെടുന്ന, അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവേയും അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന മഹാൻ എന്ന ഖ്യാതിയുള്ള അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഖുർആൻ പഠിച്ചതിനെ കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ പരാമർശത്തെ കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. സഹോദരന്മാരെ, ഇത്തരം മഹത്തുക്കളെക്കുറിച്ചും അവരുടെ ചരിത്രങ്ങളെക്കുറിച്ചും ഈ വിധം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേവലം ഇസ്ലാമിക ചരിത്രം കേട്ട് ഒരു കോൾമേർ കൊള്ളുക എന്നുള്ളതോ, അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ പുതുതായി നെഞ്ചിലേറ്റുക, അല്ലെങ്കിൽ വിഷയം ഓർമ്മയിൽ പുതുക്കുക എന്നുള്ളതോ അല്ല ഇവിടെ ഉദ്ദേശം. പ്രത്യുത, ഈ വിശുദ്ധ ഖുർആൻ ഇന്നും നമ്മളൊപ്പമുണ്ട്. വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ ധാരാളമുണ്ട്. അതിന്റെ ആശയവും അർത്ഥവും ഗ്രഹിക്കുവാൻ പരിഭാഷകളുണ്ട്. അതേപോലെ തന്നെ വിവരണ ഗ്രന്ഥങ്ങളുമുണ്ട്, തഫ്സീറുകളായി ധാരാളം. നമ്മളുടെയൊക്കെ നിത്യജീവിതത്തിൽ ഈ ലോകാത്ഭുത ഗ്രന്ഥം, അത് നമ്മൾ പാരായണം ചെയ്യാനും പഠിക്കാനും പഠിപ്പിക്കാനുമൊക്കെ സമയവും അവസരവും കാണാറുണ്ടോ എന്ന് ആലോചിക്കാനാണ്. വഖർന ഫി ബുയൂതികുൻ വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല എന്ന ആയത്ത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പാരായണം ചെയ്യുമ്പോൾ അവരുടെ ശബ്ദം ഗദ്ഗദമായി, കണ്ണ് നിറഞ്ഞൊലിച്ച്, അവരുടെ ഖിമാർ ശിരോവസ്ത്രം നനഞ്ഞൊലിക്കുമാർ അവർ കരയാറുണ്ടായിരുന്നു എന്ന് നമ്മൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രത്തിൽ വായിക്കുന്നു. എന്തുകൊണ്ടാണ് ഓതുന്നത്? എന്തി എന്നുള്ളത് അറിയാം. ആശയം എന്താണ് ഓതുന്നതിൻ്റെത് എന്നുള്ളത് അവർക്കറിയാം. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചിടത്തോളം, വഖർന ഫീ ബുയൂതികുൻ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങി ജീവിക്കണം എന്നുള്ള അള്ളാഹുവിന്റെ ആജ്ഞ വിശിഷ്യ പ്രവാചക പത്നിമാരുടെ വിഷയത്തിലാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുവിയോഗ ശേഷം ഇറാഖിലേക്ക് ഒരു വലിയ മസലഹത്ത് മുന്നിൽ കണ്ട്, വലിയൊരു നന്മ മുസ്ലിമീങ്ങളുടേത് മുന്നിൽ കണ്ട് യാത്ര പോയിട്ടുണ്ട്. എന്തിനാണ് അവർ പോയത്? അവർ പോയത് മുസ്ലിമീങ്ങൾ രണ്ട് ചേരികളായി ആയുധമെടുത്ത് നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്കിടയിൽ ഐക്യമുണ്ടാക്കുവാനും ആയിഷ റളിയല്ലാഹു തആല അവിടെ എത്തിയാൽ മുസ്ലിമീങ്ങളുടെ മാതാവാണ്, അതുകൊണ്ട് ഉമ്മ പറയുന്നതനുസരിച്ച് മുസ്ലിമീങ്ങൾ ഐക്യപ്പെടുമെന്നുമുള്ള അഭിപ്രായങ്ങൾ, അത് ത്വൽഹത്തും സുബൈറും റളിയല്ലാഹുവിനും തുടങ്ങിയവർ പറഞ്ഞപ്പോൾ തന്റെ മക്കൾ മുസ്ലിമീങ്ങൾ അവരുടെ രക്തം സംരക്ഷിക്കപ്പെടണം എന്ന നല്ല നീയത്തിലും താല്പര്യത്തിലാണ് ആയിഷ റളിയല്ലാഹു തആല അന്ന് വീട് വിട്ട് ഇറങ്ങി ഇറാഖിലേക്ക് പോയത്. അതാണ് ജമൽ യുദ്ധമായിട്ട് പിന്നീട് കലാശിച്ചത്. ശത്രുക്കൾ കപടന്മാർ, ഉസ്മാൻ റളിയല്ലാഹു തആലനെ വധിച്ച് ഇറാഖിലേക്ക് പിന്മാറിയവർ അവർ അതൊരു യുദ്ധമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഏതായാലും ഇവിടെ ആ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖുർആൻ ഓതി കരയുകയും അവരുടെ ശിരോവസ്ത്രം അത് മാറിലേക്ക് തൂക്കിയിട്ടത് നനഞ്ഞു കുതിർന്ന ചരിത്രമാണ് വായിക്കുന്നത്. എന്തുകൊണ്ട് ഓതുന്നത് എന്ത് എന്നുള്ളത് അവർക്ക് അറിയാൻ കഴിഞ്ഞു, അതുകൊണ്ടാണ് അവർ അതിൽ സ്വാധീനിക്കപ്പെടുകയും കരയുകയും ചെയ്ത് നമ്മൾ വായിക്കുന്നത്. അതേ ഗ്രന്ഥം പാരായണം ചെയ്യപ്പെടുന്ന വിശ്വാസികളുടെ മനസ്സിൽ മാറ്റങ്ങൾ, പാരായണം ചെയ്യുന്നതിനനുസരിച്ച് അതിലെ വിഷയങ്ങൾ മനസ്സിൽ തട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഓരോരുത്തരും തങ്ങളോട് ചോദിക്കേണ്ടത്. അതിൽ ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ പഠന വിധേയമാക്കാൻ നമ്മളെല്ലാവരും പരമാവധി പരിശ്രമിക്കണം, അതിന് അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. സ്വന്തം ജീവിതം അത് ആത്മീയമായി ധാർമ്മികമായി ദീപ്തമാക്കാനും വൈജ്ഞാനികമായി നമുക്ക് വളരാനും വിശുദ്ധ ഖുർആൻ പഠിക്കൽ അനിവാര്യമാണ്. നമ്മളുടെ തലച്ചോറിന്റെ ബർക്കത്ത് അനുഗ്രഹം അത് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അതിനെ ഹിഫ്ലാക്കുമ്പോഴുമാണ്. ഇമാം അബൂ ഹനീഫത്തു നുഅ്മാന്റെ ചരിത്രത്തിൽ ഭീകരന്മാർ ഇസ്ലാമിക നാടുകളിൽ ഇറാഖിൽ വിളഞ്ഞാടിയ ഒരു കാലഘട്ടത്തിലാണ് അബു ഹനീഫത്തു നഅ്മാൻ ജീവിച്ചത്. ഇന്നത്തെ വിഷയം ഐ എസ് ഭീകരതയെ കുറിച്ചാണ്. ഇൻഷാല്ല അതിനെക്കുറിച്ചുള്ള സംസാരം ഇവിടെ വരും. ഈ ഭീകരന്മാർ, അവരുടെ മുൻഗാമികൾ ഖവാരിജുകൾ, ഇവരും ഖവാരിജാണ്, അവരും ഖവാരിജാണ്. ആ ഖവാരിജുകൾ അനന്തരം എടുത്ത രക്തകൊതിയന്മാരും രക്തം പാനീയമായി കുടൽമാലുകൾ കൂട്ടിനായി ഉള്ള വിഭാഗമാണ് ഈ ഐ എസ് ഭീകരന്മാർ. ഇമാം അബൂ ഹനീഫത്തു നഅ്മാൻ, അദ്ദേഹം ഹിജ്റത്ത് 86 ജനിച്ച് 150 മരണപ്പെട്ട മഹാനാണ്. ആ കാലഘട്ടത്തിൽ ഖവാരിജുകളുണ്ട്. അന്ന് ഭീകരന്മാർ രണ്ട് മയ്യത്തുമായി ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പള്ളിയിൽ വരുന്നുണ്ട്. അബു ഹനീഫത്തു നഅ്മാൻ പള്ളിയിലിരിക്കുക, തീവ്രവാദികൾ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിന്റെ പുറത്ത് വെച്ച്, എന്നിട്ട് അവർ ഇമാം അബു ഹനീഫത്തു നഅ്മാനോട് ഈ മയ്യത്തിനെ കുറിച്ച് പറയാണ്, ഒന്ന് വ്യഭിചാരിയുടേതാണ്, മറ്റൊന്ന് മദ്യപാനിയുടേതാണ്. ഇവർ മുസ്ലിമാണോ അതല്ല അമുസ്ലിമാണോ എന്നാണ് അവർക്ക് വിധി അറിയേണ്ടത്. ഈ സംഭവം മനസ്സിലാക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ഭീകരവാദികൾ, ഖവാരിജുകൾ എന്ന് പറയുന്ന ഭീകരന്മാർ, അവരുടെ ഒരു തത്വം വൻപാപം ചെയ്യുന്നതോടുകൂടി ഒരാൾ ഇസ്ലാമെന്ന് പുറത്തായി എന്നാണ്. അവരൊക്കെ ശിക്ഷ, വധശിക്ഷ അർഹിക്കുന്ന മഹാപാപികൾ എന്നാണ് അവരുടെ തത്വം. അപ്പോൾ ഒരാൾ മദ്യപിച്ചാൽ, വ്യഭിചരിച്ചാൽ, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതോടുകൂടി അയാൾ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്നുള്ളതാണ് ഈ ഖവാരിജ് എന്ന് പറയുന്ന ഭീകരന്മാരുടെ സിദ്ധാന്തം. ആ സിദ്ധാന്തം തന്നെയാണ് ഇന്ന് ഈ ഐ എസ് എന്ന് പറയുന്ന ഭീകരന്മാരുടെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് അവർ വിധി എഴുതിക്കഴിഞ്ഞ് മുസ്ലിം നാടുകളിലുള്ള ഭരണാധികാരികളൊക്കെ താഗൂത്തുകളാണ്, അവരൊക്കെ അവിശ്വാസികളാണ്. ആ താഗൂത്തുകളെ താങ്ങുന്ന മുസ്ലിമീങ്ങളൊക്കെയും അമുസ്ലിമീങ്ങളാണ്. അതുകൊണ്ടാണ് ചാവേറുകളായും മറ്റൊക്കെ മുസ്ലിം നാടുകളിലും എല്ലായിടത്തൊക്കെ പോയിട്ട് ഇവർ പൊട്ടുന്നത്. പിന്നെ അമുസ്ലിം നാടുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് പറയാനുമില്ല. ഈ സിദ്ധാന്തം അന്നും ഇന്നും ഇത് തലയിലേറ്റിയിട്ടാണ് ഇവർ ഈ രക്തകൊതിയന്മാരാകുന്നത്. മനുഷ്യരെ ഇവർ യാതൊരു സങ്കോചവുമില്ലാതെ കൊല്ലുന്നത്. അബു ഹനീഫത്തു നഅ്മാന്റെ നേരെ വാളോങ്ങി ഇവർ വരികയാണ്. എന്നിട്ട് പറയാൻ, രണ്ട് മയ്യത്ത്, ഒന്ന് വ്യഭിചാരിയുടേത്, ഒന്ന് മദ്യപാനിയുടേത്, മുസ്ലിമാണോ അമുസ്ലിമാണോ ഇവർ എന്നാണ് അബു ഹനീഫയോട് ചോദ്യം. അബു ഹനീഫത്തു നഅ്മാന് പെട്ടെന്ന് മനസ്സിലായി, മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരിയുടേതും മദ്യപാനിയുടേതാണ്, അവരുടെ സിദ്ധാന്തത്തിനെതിരാണ്. അവരുടെ സിദ്ധാന്ത പ്രകാരം അമുസ്ലിമാണ്, കാഫിറാണ്. അമുസ്ലിമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അബു ഹനീഫനെ കൈകാര്യം ചെയ്യും. പക്ഷെ ഇമാം അബു ഹനീഫത്തു നഅ്മാൻ ഉണർന്ന് പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞു, അവരോട് തിരിച്ചൊരു ചോദ്യം, അവർ നസ്രാണികളാണോ ചോദിച്ചു, ക്രൈസ്തവരാണോ ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞ ഖവാരിജ് പറഞ്ഞ എല്ലാം എന്ന് പറഞ്ഞു. എങ്കിൽ അവർ യഹൂദരാണോ ചോദിച്ചു, അവരുടനെ പറഞ്ഞ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ മുസ്ലിങ്ങളാണോ എന്ന് ചോദിച്ചു, അവർ പറഞ്ഞ അതേ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ പറഞ്ഞു പോയതാണ്, യഥാർത്ഥത്തിൽ അവരുടെ തത്വം എന്താണ്, മുസ്ലിം അല്ല എന്നാണ്. പക്ഷെ അവരുടെ ആ പ്രകൃതിയിൽ ഈ ചോദ്യത്തിൽ അവർ പെട്ടെന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളാണ്. അപ്പൊ അബു ഹനീഫ പറഞ്ഞു, ഉത്തരങ്ങൾ തന്നെ പറഞ്ഞ് ആരാണ് എന്നുള്ളത്. മുസ്ലിമാണെന്ന് ചോദിച്ചപ്പോ മുസ്ലിമാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ നാവാൽ പറഞ്ഞു. അപ്പൊ അവർ കൂടുതൽ വഷളായി, ഇളിഭ്യരായി ദേശത്തിൽ. പിന്നെ അവരുടെ അടുത്ത ചോദ്യം എന്താ, അടുത്ത ചോദ്യം, ഇവർ നാളെ സ്വർഗത്തിലാണോ അതല്ല നരകത്തിലാണോ, സ്വർഗത്തിലാണോ നരകത്തിലാണോ, അതാണ് അടുത്ത ചോദ്യം. അപ്പൊ അബു ഹനീഫത്തു നഅ്മാൻ, അവർ നരകത്തിലാണെന്ന് വിധിക്കാൻ പറ്റുമോ? അവർ അള്ളാഹുവിങ്കൽ അവരുടെ വിധി, മുസ്ലിമീങ്ങളായി മരണപ്പെട്ടവരാണ്, അവരിൽ തെറ്റ് വന്നു പോയിട്ടുണ്ട്. നരകത്തിലാണ് അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അതാണ് അവരുടെ ആവശ്യം. പക്ഷെ ഇമാം അബു ഹനീഫത്തു നഅ്മാന്റെ, അബു ഹനീഫയുടെ പ്രതികരണം, അതാണ് ഇവിടെ നമ്മുടെ വിഷയവും. അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ രണ്ടായത്ത് അവരുടെ നേരെ ഓതാണ്. ഇവരെക്കാൾ പാപികളായ ഈ രണ്ട് മയ്യത്ത്, ഒന്ന് വ്യഭിചാരി മറ്റൊന്ന് മദ്യപാനി, ഇവരെക്കാൾ പാപികളായവരുടെ വിഷയത്തിൽ എന്നേക്കാൾ ഉത്തമനായവൻ പറഞ്ഞതെന്തോ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇമാം ഹനീഫ അവരോട് അങ്ങനെ പറഞ്ഞു, ഇവരെക്കാൾ പാപികൾ മോശക്കാർ, അവരുടെ വിഷയത്തിൽ എന്നേക്കാൾ ഉത്തമൻ പറഞ്ഞതെന്തോ അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ രണ്ടായത്ത് ഓതിക്കൊടുത്തു. എന്താ ക്രൈസ്തവരുടെ വിഷയത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്താ? ഇൻ തുഅസിബുഹും ഫൈന്നഹും ഇബാദുക വൈൻ തഗ്ഫിർ ലഹും ഫൈന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ അവർക്ക് അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ ദാസരാണ്. നീ അവർക്ക് പൊറുക്കുകയാണെങ്കിലോ നീ അജയ്യനും നീ യുക്തിജ്ഞനുമാണ്. ഇതാണ് ക്രൈസ്തവരുടെ വിഷയത്തിൽ ഈസാ നബി പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൗദ്ധ വിശ്വാസികളുടെ വിഷയത്തിൽ പറഞ്ഞില്ലേ, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ് എന്ന് പറഞ്ഞ് സൂറത്ത് ഇബ്രാഹിമിൽ, അവിടെ ഫമൻ തബിഅനി മിൻഹു ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. വിഗ്രഹാരാധകരുടെ വിഷയത്തിൽ പറയാണ്, അവരിൽ എന്നെ പിന്തുടർന്നവൻ എന്നിൽ പെട്ടവനാണ്, എന്റെ ആദർശക്കാരിൽ പെട്ടവനാണ്. വമൻ അസാനി, എന്നെ ധിക്കരിച്ചവർ, ഫൈന്നക ഗഫൂർ റഹീം, നീ ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉറപ്പാ ആ രീതിയിൽ അവർ മരിച്ചിട്ടുണ്ട് എങ്കിൽ അവർ നരകത്തിലാണ് എന്ന്. പക്ഷെ അള്ളാഹുള്ള ഒരു പ്രതീക്ഷ വിശ്വാസികളിൽ വളരാൻ അവിതാണ് പ്രയോഗിച്ചത്, ഫൈന്നക ഗഫൂർ റഹീം. അപ്പൊ വിഗ്രഹാരാധകരുടെ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതും ക്രൈസ്തവരുടെ വിഷയത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഈ രണ്ടായത്തുകൾ ഓതി ഇവരുടെ വിഷയത്തിൽ, ഇവരെക്കാൾ മോശമായവരുടെ വിഷയത്തിൽ എന്നേക്കാൾ ഉത്കൃഷ്ടർ പറഞ്ഞതെന്തോ അതാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ് അബൂ ഹനീഫത്തിന് റഹ്മാൻ പ്രതികരിച്ചപ്പോൾ ഖവാരിജുകൾ ഉത്തരം മുട്ടി. അബൂ ഹനീഫന്റെ ജീവൻ രക്ഷപ്പെട്ടു. ഇവിടെ എന്താണ് അബൂ ഹനീഫത്തിന് റഹ്മാനിന് രക്ഷയായി ഭവിച്ചത്? അദ്ദേഹത്തിന്റെ അറിവാണ്. ഏത് അറിവ്? ദീനിലുള്ള അറിവ്. വിശുദ്ധ ഖുർആൻ അദ്ദേഹം പഠിച്ചത് അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടത്. അതുകൂടി മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ചരിത്രം ഇവിടെ എടുത്ത് ഉദ്ധരിച്ചത്. കൂടുതൽ പറയാനുള്ള സമയമല്ല. പക്ഷേ അള്ളാഹുവിന്റെ കിതാബാകുന്ന വിശുദ്ധ ഖുർആൻ അത് നാം മുഖവിലക്കെടുത്ത് പഠന വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അന്തരംഗം ദീപ്താകും, നമ്മുടെ ജീവിതം ധന്യയാകും, നമ്മൾ അനുഗ്രഹീതരാകും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ, പഠിക്കുന്നതിൽ, പ്രചരിപ്പിക്കുന്നതിൽ നമ്മൾ പിന്നിലായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അധോഗതിയാണ്. നമുക്കൊക്കെ മരണമുണ്ട്, മരണാനന്തരം നമുക്ക് ഖബറിലൊരു ജീവിതമുണ്ട്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഖബറിൽ നമ്മൾ വിചാരണ ചെയ്യപ്പെടുമ്പോൾ മൻ റബ്ബുക് വമാ ദീനുക് വമാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും എന്ന മൂന്ന് ചോദ്യങ്ങൾ, നിങ്ങളുടെ റബ്ബ് ആര്, നിന്റെ റബ്ബ് ആര്, ദീനേത്, നിങ്ങളിലേക്ക് നബിയായി നിയോഗിക്കപ്പെട്ട വ്യക്തി ആര് എന്ന മൂന്ന് ചോദ്യങ്ങൾ. വിശ്വാസിക്കും അവിശ്വാസിക്കും കപടനൊക്കെ ഈ ചോദ്യമുണ്ട്. വിശ്വാസി, എന്റെ റബ്ബ് അള്ളാഹുവാണ്, ദീൻ ഇസ്ലാമാണ്, ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട വ്യക്തി മുഹമ്മദും റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് പ്രതികരിക്കും. എന്നാൽ കപടനും അവിശ്വാസിയുമൊക്കെ ആഹിൻ ആഹിൻ ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് തന്റെ കഷ്ടതയും തന്റെ കഴിവുകളും പരിതപിക്കുമ്പോൾ അവർക്ക് നഷ്ടമാണ്. നാലാമതൊരു ചോദ്യത്തെക്കുറിച്ച് നമുക്ക് ഹദീസിൽ വായിക്കാം. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂദാവൂദ് മറ്റും നിവേദനം ചെയ്യുന്ന ഹദീസിൽ മലക്കുകൾ ഖബറിൽ വെച്ച് ചോദിക്കും, വമാ അമലുക്, നിന്റെ ജോലി, നിന്റെ കർമ്മം, പ്രവൃത്തി അതെന്തായിരുന്നു എന്ന് ചോദിക്കും. ആ ചോദ്യം ഖബറിൽ ഓരോരുത്തർക്കുമുള്ള ചോദ്യമാണ്. അതിന്റെ ഉത്തരം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസി അതിന് പ്രതികരിക്കൽ ഖബറിൽ വെച്ച് قرأت كتاب الله فآمنت به وصدقت. قرأت كتاب الله, ഞാൻ അല്ലാഹുവിന്റെ കിതാബ് ഓതി, വിശുദ്ധ ഖുർആൻ ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. فآمنت به, ഞാൻ വിശുദ്ധ ഖുർആനെ വിശ്വസിച്ചു. وصدقت, വിശുദ്ധ ഖുർആനെ ഞാൻ സത്യപ്പെടുത്തി. ഇതാണ് വിശ്വാസി ഖബറിൽ മലക്കുകൾ ചോദിക്കുമ്പോൾ അതിന് പ്രതികരിക്കുക. അപ്പോൾ നമുക്കൊക്കെ ഖബർ ജീവിതമുണ്ട്. ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ യാത്രയായാൽ, മരണത്തേരിലേറി നമ്മൾ പരലോകയാത്ര തുടങ്ങിയാൽ, നമ്മുടെ ബർസഖായി ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരേക്കും നമുക്ക് പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന നാൾ വരേക്കും നമുക്കൊരു ജീവിതമുണ്ട്. അതാണ് ഖബറിലെ ജീവിതം. ആ ഖബർ ജീവിതത്തിൽ നമുക്കുള്ള ചോദ്യമാണ്, എന്താണ് നിന്റെ കർമ്മം? അതിനുള്ള മറുപടി ഇതാണ്, ഖറഅ്തു കിതാബ് അല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഞാൻ ഓതിയിരിക്കുന്നു. ഫആമൻതു ബിഹ്, ഞാൻ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. വസദ്ദഖ്തു, ഞാൻ അത് സത്യപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ സത്യപ്പെടുത്തൽ? വിശുദ്ധ ഖുർആനിൽ അഖ്ബാറുകളുണ്ട്, വിശുദ്ധ ഖുർആനിൽ അവാമിറുണ്ട്, വിശുദ്ധ ഖുർആനിൽ പ്രസ്താവനകളുണ്ട്, വിശുദ്ധ ഖുർആനിൽ കൽപ്പനകളുണ്ട്. കൽപ്പനകളെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പ്രസ്താവനകളെയും വാർത്തകളെയും സത്യപ്പെടുത്തിയുമാണ് വിശുദ്ധ ഖുർആനെ ജീവിതത്തിൽ സത്യപ്പെടുത്തൽ. അങ്ങനെ സത്യപ്പെടുത്തി ഈ വിധം ഖബറിൽ മറുപടി പറയണമെങ്കിൽ ഖുർആൻ പഠനവിധേയമാക്കുന്ന, ഖുർആൻ മനസ്സിലാക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകണം. അപ്പോഴാണ് ഖുർആൻ ഞാൻ ഓതി, ഞാൻ അതിനെ വിശ്വസിച്ചു, ഞാൻ അത് സത്യപ്പെടുത്തി എന്ന് ഉത്തരവുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കുവാനും പുരുഷായുസിൽ അവസരമുണ്ടാക്കണം. നമ്മുടെ പുരുഷായുസിൽ ഏറ്റവും അനുഗ്രഹീത സമയം നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ സമയം കാണുന്നുവെങ്കിൽ അതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സദസ് ഉപരിലോകത്ത് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു സദസ്സിൽ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ വലിപ്പത്തിൽ, ഞങ്ങളുടെ ഈ പ്രായത്തിൽ ഞങ്ങളെ കാണാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് ഞങ്ങളുടെ മാതാപിതാക്കളാണ്. അവരിൽ പലരും പരലോകയാത്രയിലാണ്. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ നീ നിന്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കുള്ള പ്രതിഫലം നീ മഹത്തരമാക്കണമേ. മാതാപിതാക്കളും മക്കളുമായി അവരെയും ഞങ്ങളെയും നീ കണ്ണി ചേർത്തതുപോലെ സ്വർഗത്തിലും അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കണമേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.